السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودر قال الأربعون النووي إيروتي آر حديث قلنا إدوار نمر بديشة. അൽഹംദുലില്ലാഹ്. ഇരുപത്തിയേഴാമത്തെ ഹദീസ്, അനി നവാസ് ബിൻ സമ്അാൻ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് വൽ ഇസ്മു മാ ഹാക ഫി നഫ്സിക വകരഹ്ത അൻ യത്തലഅ അലൈഹി നാസ്. റവാഹു മുസ്ലിം. വഅൻ വാബിസത ബിനി മഅബദിൻ رضي الله تعالى عنه قال أتيت رسول الله صلى الله عليه وسلم فقال جئت تسأل عن البر؟ قلت نعم. قال استفت قلبك، البر ما اطمأنت إليه النفس واطمأن إليه القلب، والإثم ما حاك في النفس وتردد في الصدر، وإن أفتاك الناس وأفتوك. حديث حسن، رويناه من في مسندي الإمامين أحمد بن حنبل والدارمي ബിസ്നാദ് ഹസൻ. ഈ വിഷയത്തിൽ അഥവാ രണ്ട് ഹദീസുകൾ ഇമാം നവവി ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് സഹാബിമാരുടെ ഹദീസുകൾ. പക്ഷെ രണ്ടും ഒരേ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആണ് നവാസ് ഇബ്നു സമ്അാൻ, നവാസ് ഇബ്നു സമ്അാൻ എന്ന സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. അൽ ബിർ നന്മ എന്നാൽ ഹസ്നുൽ ഖുലുഖ്, അത് സൽസ്വഭാവമാണ്. വൽ ഇസ്മു പാപം എന്നാൽ മാ ഹാക ഫി നഫ്സിക, നിന്റെ മനസ്സിൽ പാടുണ്ടാക്കുന്ന, നിന്റെ മനസ്സിൽ പാടുവരുത്തുന്ന കാര്യമാണ് പാപം. വകരിഹത അതുപോലെ നീ വെറുക്കുന്നു, അൻ യത്തലഇ അലൈഹി അന്നാസ്, ജനങ്ങൾ അത് കാണുന്നത് നീ വെറുക്കുകയും ചെയ്യുന്നു. വാബിസത് ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നു. ഫഖാൽ, അപ്പോൾ നബി എന്നോട് ചോദിച്ചു, ജീത തസ്അലു അനിൽ ബിർ, ബിറിനെ കുറിച്ച് അഥവാ നന്മയെ കുറിച്ച് ചോദിക്കാനാണോ താങ്കൾ വന്നത്? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതെ. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നിന്റെ ഹൃദയത്തോട് നീ ചോദിക്കുക. നിന്റെ ഹൃദയത്തോട് നീ ഇസ്തഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുക, മതവിധി ചോദിക്കുക. അൽബിറു നന്മ എന്നാൽ മത്മഅന്നത് ഇലൈഹി നഫ്സു, മനസ്സ് ഏത് കാര്യത്തിലാണോ ശാന്തമാകുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ തൃപ്തി തോന്നുന്നത്. വത്മഅന്ന ഇലൈഹിൽ ഖൽബു, ഹൃദയം എന്തിലാണോ ശാന്തി കണ്ടെത്തുന്നത് അഥവാ അക്കാര്യം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ യാതൊരു കുഴപ്പവുമില്ല, അതാണ് നന്മ. വൽ ഇസ്മു തിന്മ എന്നാൽ മാ ഹാക ഫി നഫ്സി, മനസ്സിൽ പാടുവരുത്തുന്നതാണത്. വതറദ്ദദ ഫി സദ്രി, ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നതാണത്. വഇൻ അസ്താക അന്നാസു, ജനങ്ങൾ നിനക്ക് ഫത്വ തന്നാലും, വഅഫ്തൗകു വഅഫ്തൗക, അവർ നിനക്ക് വീണ്ടും വീണ്ടും അതിൽ മതവീതി തന്നാലും ശരി, എന്റെ ഹൃദയത്തിൽ പ്രയാസം തോന്നാത്തത് നന്മയും എന്നാൽ നിന്റെ മനസ്സിൽ പ്രയാസം തോന്നുന്നത് തിന്മയുമാണ്. ഇതാണ് രണ്ട് ഹദീസുകൾ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്? ഒന്നാമത്തേത് നോക്കുക, ബിർറു ഹുസ്നുൽ ഖുലുഖ്. ബിർ എന്നാൽ അത് സൽസ്വഭാവമാണ്. അൽ ബിർ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വന്നത് കാണാം. വതആവനു അലൽ ബിർറി വത്തഖ്വ ولا تعاونوا على الاثم والعدوان. البر എന്നാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അതുപോലെ മോശമായത് ഒഴിയുക, രണ്ടും അൽബിർ എന്ന പദത്തിന്റെ പരിധിയിൽ പെടും. എന്നാൽ തഖ്വയുടെ കൂടെ അത് വന്നാൽ, അപ്പോൾ ബിർറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽബിർ നന്മ എന്നാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, തഖ്വ എന്നാൽ തെറ്റായ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക. എന്നാൽ ഇത് രണ്ടും വേറെ വന്നാൽ ഒന്നിൽ തന്നെ രണ്ടും ഉൾപ്പെടും. അഥവാ ബിർന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നന്മ ചെയ്യലും തിന്മ ഒഴിവാക്കലും ഉൾപ്പെടും. തഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ നന്മ ചെയ്യലും തിന്മ ഒഴിവാക്കലും അതിൽ ഉൾപ്പെടും. ഇസ്ലാമും ഈമാനും പോലെ, ഇസ്ലാം ഈമാൻ രണ്ട് പദങ്ങൾ ഒരേ സിയാഖിൽ ഒരേ സാഹചര്യത്തിൽ വന്നാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്ലാം എന്നാൽ ബാഹ്യമായ പ്രവർത്തനങ്ങളും ഈമാൻ എന്നാൽ പുറത്തേക്ക് കാണാത്ത പ്രവർത്തനങ്ങളുമാണ്, ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. എന്നാൽ ഇത് രണ്ടും വേറെ വേറെ വന്നാൽ ഒന്നിൽ തന്നെ രണ്ടും ഉൾപ്പെടും. ഏതുപോലെ ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുങ്കൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. പുറമേക്ക് ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണോ? അല്ല, അതിൽ ബാഹ്യമായതും ഉള്ളിലുള്ള വിശ്വാസവും എല്ലാം ഉൾപ്പെടും. ഇതുപോലെയാണ് ബിർറും തഖ്വയും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബിർറിന്റെ പരിധിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിലും അതുപോലെ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലുമുള്ള വിശ്വാസം, നിസ്കാരം, സകാത്ത് കൊടുക്കുക, ക്ഷമിക്കുക, കരാറുകൾ പാലിക്കുക, ഇതെല്ലാം ബിർറിന്റെ പരിധിയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നന്മകളെല്ലാം ഹിസ്നുൽ ഖുലുഖ് അഥവാ ഈ നന്മകളെല്ലാം എടുത്തണിയുക, അതാണ് സൽസ്വഭാവം. സൽസ്വഭാവം എന്നാൽ ഇസ്ലാം പറഞ്ഞ നല്ല ഗുണങ്ങൾ, ക്ഷമ പോലെ, ഉദാരത പോലെ, ധൈര്യം പോലെ, ഇങ്ങനെയുള്ള നല്ല സ്വഭാവവിശേഷണങ്ങൾ, ലജ്ജ പോലെ, ഇതൊക്കെ എടുത്തണിയലാണ് ഹിസ്നുൽ ഖുലുഖ്. അൽബിറു ഹിസ്നുൽ ഖുലുഖ്, നന്മ എന്നാൽ അത് സൽസ്വഭാവമാണ്, അഥവാ ഇസ്ലാം പറഞ്ഞ നല്ല വിശേഷണങ്ങളൊക്കെ ഉണ്ടാകലാണ് നന്മ എന്നാൽ. സൽസ്വഭാവം എന്നാൽ അതാണ്. വൽ ഇസ്മു, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സൽസ്വഭാവം എന്നാൽ ഇനി ജനങ്ങളോട് ചിരിച്ചു കാണിക്കൽ മാത്രമാണോ? അല്ല, അത് സൽസ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, നീ അള്ളാഹുവിനോട് നല്ല സ്വഭാവത്തിൽ വർത്തിക്കുന്നവനായിരിക്കണം. അതെങ്ങനെയാണ്? റബ്ബ് കൽപ്പിച്ചത് പാലിക്കുകയാണ് വേണ്ടത്. അതുപോലെ നീ ജനങ്ങളോട് സൽസ്വഭാവമുള്ളവനായിരിക്കണം. വൽ ഇസ്മു, തെറ്റെന്നാൽ, പാപമെന്നാൽ, മഹാക ഫീ നഫ്സിക്, നിന്റെ നഫ്സിൽ പാടുവരുത്തുന്ന, മുറിവ് വരുത്തുന്നത് പോലെയുള്ള കാര്യമാണ് പാപമെന്നാൽ. വകരിഹ്ത, അതുപോലെ നീ വെറുക്കുന്നു, നീ ഇഷ്ടപ്പെടുന്നില്ല. അയ്യത്തലി അലൈഹിന്നാസ്, ജനങ്ങൾ അത് കാണുക എന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല. അഥവാ ആ തിന്മ നമ്മൾ ചെയ്യുന്നത് ആള് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനോടെന്തോ ഒരു പ്രയാസം ഹൃദയത്തിലുണ്ട് കാണും അത് ചെയ്യുമ്പോൾ. ഇതാണ് തെറ്റെന്നാൽ. അഥവാ ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? സലീമായ ഹൃദയം, കൽബുള്ള, നല്ല ഹൃദയമുള്ള, കേടുവരാത്ത ഹൃദയമുള്ള ഒരു മുഅ്മിനിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. കേടുവരാത്ത ഹൃദയമുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, നല്ല ഹൃദയമുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, തെറ്റിനോട് അവൻ ഒരിക്കലും, അത് ചെയ്യുമ്പോഴോ അത് ചെയ്തു കഴിഞ്ഞാലോ അവന്റെ മനസ്സിനൊരു സമാധാനം ലഭിക്കുകയില്ല. അവനൊരു ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും, ഒരു പ്രയാസം വരുത്തും. അതുപോലെ ജനങ്ങൾ അത് കാണുന്നത് നീ വെറുക്കുകയും ചെയ്യുന്നു. ഇത് സലീമായ ഹൃദയമുള്ള ഒരു മുഅ്മിനിന്റെ കാര്യമാണ്. പാപങ്ങൾ കൊണ്ട് കേടുവന്ന, തെറ്റുകൾ ചെയ്താൽ ഒരു മനക്ലേശവും തോന്നാത്ത ആളുകളെ കുറിച്ചുള്ളതല്ല. നല്ല ഹൃദയമുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വസ്വാസുള്ള ആളുകളെ കുറിച്ചുമല്ല. ചില ആളുകൾക്ക് തെറ്റല്ലാത്തൊരു കാര്യമായിരിക്കും, അതിൽ വ്യക്തമായ തെളിവുണ്ടായിരിക്കും, അത് തിന്മയല്ല, അത് ദീനിൽ ഷറഈൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ദീനിലുള്ള പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദീനിൽ നിശ്ചയിക്കപ്പെട്ട ഒരു ഇളവാണത്, ദീനിൽ നിശ്ചയിക്കപ്പെട്ട ഒരു ഇളവാണ്, കിതാബിൽ സുന്നത്തിലും തെളിവ് വന്നിട്ടുള്ള ഒരു ഇളവ്. ചിലപ്പോൾ ചില വസ്വാസുള്ള ആളുകൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിൽ പ്രയാസം തോന്നും. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അത് നഫ്സിനോട്, കിതാബിനും സുന്നത്തിനും വ്യക്തമായി വന്നതിനോട് യോജിക്കാത്ത മനസ്സിലെ ചിന്തയാണ്, അതിനെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ചിലപ്പോൾ വ്യക്തമായ ഒരു തെളിവ് അതിൽ നീ കാണുന്നില്ല, ചിലപ്പോൾ നിനക്ക് രണ്ട് രൂപത്തിലും ഫത്വകൾ ലഭിച്ചിട്ടുണ്ടാവും. തെളിവ് നിനക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. നല്ല ഹൃദയമാണ് നിൻ്റെതെങ്കിൽ, അള്ളാഹു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ, തിന്മയോടൊരു പ്രയാസം അത് ചെയ്യുമ്പോൾ തോന്നും. അത് ഈമാനിൻ്റെ അടയാളമാണ്, മുഅ്മിൻ്റെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണത്. അതാണ് ഈ ഹദീസിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നോക്കൂ, അടുത്തതും ഇങ്ങനെ തന്നെ. വാബിസ് അസ്ഹബിനു മഅബദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി വന്നിരിക്കുന്നു, ജിഅതസ്അലു അനിൽ ബിർ, ബിറിനെ കുറിച്ച്, നന്മയെക്കുറിച്ച് ചോദിക്കാനാണോ താങ്കൾ വന്നത്? ഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഖാൽ ഇസ്തഫ്തി ഖൽബി, ഖൽബ, നിന്റെ ഹൃദയത്തോട് ചോദിച്ചു നോക്ക്. അൽബിറു, നന്മ എന്നാൽ, മത്മഅന്നതു ഇലൈഹി നഫ്സു, മനസ്സ് ശാന്തമാകുന്ന കാര്യമാണ്, അഥവാ അത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് നല്ല തൃപ്തിയിലായിരിക്കും. മത്മഅന്ന ഇലൈഹി ഖൽബു, നിന്റെ ഹൃദയം അത് ചെയ്യുമ്പോൾ നല്ല ശാന്തിയിലും തൃപ്തിയിലുമായിരിക്കും. വൽഇസ്മു, പാപം എന്നാൽ, മാ ഹാക ഫിന്നഫ്, നിന്റെ നഫ്സിൽ പാടുവരുത്തുന്ന, ഒരു മോശം സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ് പാപം. വതറദ്ദദ ഫിസ് സദർ, ഹൃദയത്തിൽ അത് സംശയം ജനിപ്പിക്കുന്നു, തറദ്ദുദ് ഉണ്ടാകുന്നു, അതിലൊരു ഉറപ്പ് കിട്ടുന്നില്ല. വഇൻ അഫ്താക അന്നാസ് വഅഫ്തൗ, ജനങ്ങൾ നിനക്ക് ഒരുപാട് ഫത്വ നൽകിയാലും ശരി ആ വിഷയത്തിൽ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായി കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തെളിവ് വന്നാൽ പിന്നെ അതിൽ ഇതുപോലത്തെ ചിന്തകൾക്ക് സ്ഥാനമില്ല, അതിനെതിരായ ചിന്തകൾക്ക് സ്ഥാനമില്ല. എന്നാൽ അങ്ങനെ വരാത്ത കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇസ്ലാമിലെ നന്മകൾ എന്നാൽ അത് സലീമായ ഹൃദയമുള്ള, പാവക്കറ പുരളാത്ത, പാപങ്ങൾ കൊണ്ട് കേടുവരാത്ത ഹൃദയമുള്ള ഏതൊരാൾക്കും തൃപ്തി തോന്നുന്ന നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ ഒരു കാര്യം നന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിച്ചതാണ്. ഇസ്ലാമിലൊരു കാര്യം ഖുർആനിലും സുന്നത്തിനും അത് തിന്മയാണെന്ന് വന്നിട്ടുണ്ടോ? മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കാത്ത, അവന് വെറുപ്പുളവാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനെതിരായ ആരുടെയെങ്കിലും മനസ്സിൽ വല്ലതും തോന്നുന്നുണ്ടോ? ഖുർആനിൽ പറഞ്ഞത് അത് ശരിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പറഞ്ഞ അക്കാര്യം ശരിയല്ല എന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തെയാണ് ചികിത്സിക്കേണ്ടത്. അവൻ തന്നെ ചികിത്സിക്കുക, അള്ളാഹുവിനോട് ധാരാളമായി അവൻ പാപമോചനം തേടുക. ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ ഖൽബ് ഇതിലേക്ക് വിശാലമാക്കി തരണേ റബ്ബേ, നിന്റെ ദീനിലെ ഹഖ് എനിക്ക് പഠിപ്പിച്ചു തരണേ റബ്ബേ എന്നവൻ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിൽ സത്യസന്ധത പുലർത്തുകയും വിവരമുള്ള ആളുകളോട് ചോദിച്ചവൻ്റെ സംശയം നീക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ ആണ് ഇതിൽ പറഞ്ഞ കാര്യം. ഇന്നൽ ഹലാല ബയ്യൻ വ ഇന്നൽ ഹറാമ ബയ്യൻ, ഹലാലും ഹറാമും വ്യക്തമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും നല്ലൊരു ഹൃദയമുള്ള ഒരാൾക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതിനിടയിലുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നല്ല ഹൃദയമുള്ള ഒരാളാണോ അയാൾക്ക് ഹറാമ ചെയ്യുമ്പോൾ പ്രയാസം തോന്നും. അത് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾ കാണുന്നത് അയാൾ ഇഷ്ടപ്പെടുകയില്ല. ആളുകൾ ഞാനിത് കാണുന്നത്, ഞാനിത് ചെയ്യുന്നത് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്നതിനുള്ള സൂചനയാണത്. അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കാര്യം ഒരാൾ ചെയ്തു എന്ന് കേട്ടാൽ നിനക്ക് എന്താണ് തോന്നുന്നത്? വേറൊരാളൊരു കാര്യം ചെയ്തു എന്ന് കേട്ടു നീ, അപ്പം നിനക്ക് എന്താണ് തോന്നുന്നത് അയാളെക്കുറിച്ച്? ഇത് നിന്റെ കാര്യത്തിൽ നീ ബാധകമാക്കണം. നീ രഹസ്യമായിരിക്കെ, നീ അള്ളാഹുമായി ഒറ്റക്കായിരിക്കെ ഇതുപോലൊരു കാര്യം നീ ചെയ്യുക എന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. വേറൊരാൾ ചെയ്തു എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അയാളെക്കുറിച്ച് എന്താണ്, എന്ത് ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? അക്കാര്യം നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വല്ലാഹു അഅലം. അടുത്ത ഹദീസ്. അൻ അബീ നജീഹ് العرباض بن سارية رضي الله تعالى عنه قال وعظنا رسول الله صلى الله عليه وسلم موعظة وجلت منها القلوب وذرفت منها العيون فقلنا يا رسول الله كأنها موعظة ودعين فأوصنا قال أوصيكم بتقوى الله والسمع والطاعة وإن تأمر عليكم عبد فإنه من يعش منكم فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة رواه أبو داود والترمذي وقال حديث حسن صحيح عن أبي نجيح العرباض بن سارية رضي الله تعالى عنه في حديث رواية زينب العرباض بن سارية إن بغير الله صحابية دهت عند كنية أنا أبو نجيح أدهن بريد وعظنا رسول الله صلى الله عليه وسلم اللهم رسول ഞങ്ങളോട് ഒരു ഉപദേശം ഉപദേശിക്കുകയുണ്ടായി. അവിടുന്ന് നമുക്ക് ഒരു വാള് നൽകി, ഉപദേശം നൽകി. എങ്ങനത്തെ ഉപദേശമാണ്? മൗഇളത്തൻ, ചില റിവായത്തുകളിൽ കാണാം ബലീഗ. ബലീഗ എന്നാൽ ഹൃദയത്തിൽ തട്ടുന്ന ഉപദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ അങ്ങനെയായിരുന്നു. അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ചാൽ എന്നാൽ ഒരുപാട് ആശയമുള്ള കാര്യങ്ങൾ ആ നേരത്ത് പറയാനുള്ള പ്രത്യേകമായ തൗഫീഖ് അല്ലാഹു അവന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. വജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ടപ്പോൾ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി. വസറഫത് മിൻഹൽ ഉയൂൻ, വസറഫത് മിൻഹ ആ ഉപദേശം കാരണത്താൽ ഒഴുകുകയുണ്ടായി. അൽ ഉയൂൻ, കണ്ണുകൾ ഒഴുകി, അഥവാ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകി. ഇത് അവരുടെ ഈമാനിന്റെ അടയാളമാണ്, മുഅ്മിനുകളുടെ അടയാളമാണെന്ത്? إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. مؤمن قال أن ഒരു കൂട്ടർ മാത്രമാണ്. എന്നിട്ട് അവരുടെ സ്വഭാവ വിശേഷണങ്ങളിൽ പലത് അല്ലാഹു പറഞ്ഞു. നിസ്കാരവും സക്കാത്തൊക്കെ പറയുന്നതിന് മുമ്പ് പറഞ്ഞു, അവർ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണ്, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ് അവർ. അത് അങ്ങനെയുള്ളവരായിരുന്നു സഹാബത്ത്. അവരുടെ ഹൃദയം നടുങ്ങി, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ, ഇത് ഒരു മുവദ്ദിഇന്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ. മുവദ്ദിഇ എന്ന് പറഞ്ഞാൽ വദാഅ പറയുന്ന ആൾ, യാത്ര പോകുന്ന ആൾ. യാത്ര പോകുന്ന ആൾ എന്ത് ചെയ്യും? തൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരെ, മക്കളെ ഒക്കെ വിട്ടേച്ചു പോകുന്ന ഈമാനുള്ള ബുദ്ധിയുള്ള ഒരാൾ ജാമി ആയ ഒരു ഉപദേശം അവർക്ക് നൽകും. പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് പരമാവധി ചുരുക്കി ഏറ്റവും നല്ല വാക്കുകളിൽ അവർക്ക് വസിയത്ത് നൽകും. വിടവാങ്ങിപ്പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ നബിയെ ഇത്. ഫൗസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയത്ത് നൽകിയാൽ സഹാബത്തിൻ്റെ നന്മയോടുള്ള താല്പര്യമാണത്. ഞങ്ങൾക്കൊരു വസിയത്ത് താങ്കൾ നൽകിയാൽ. ഖാൽ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീഖും ബിതഖ്വ അല്ലാഹ്, തഖ്വ അല്ലാഹ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. വസിയത്തിൽ ആദ്യം പറഞ്ഞത് എന്താ? വസിയത്ത് എന്നാൽ വസിയത്ത് നൽകിയ ആൾക്ക് ശേഷം മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. ഉസീഖും, നിങ്ങൾക്ക് ഞാൻ വസിയത്ത് നൽകുന്നു, ബിതഖ്വ അല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന കാര്യം. അള്ളാഹു പഴയ ആളുകൾക്കും പിൽക്കാലക്കാർക്കും അള്ളാഹുവിൻ്റെ നബിമാർക്കും എല്ലാവർക്കും നൽകിയ വസിയത്താണെന്ത്? അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയാകും അനിസ്തഖുല്ലാഹ്, നിങ്ങൾക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും അല്ലാഹു നൽകിയ വസിയത്താണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത്. അല്ലാഹു കൽപ്പിച്ചത് നീ, അവന്റെ കൽപ്പന എന്താണോ കിതാബിൽ സുന്നത്തിന് വന്നത് അതനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് പ്രവർത്തിക്കുക. അള്ളാഹു എന്താണോ വിലക്കിയത് അത് കിതാബും സുന്നത്തും അനുസരിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് നീ ഒഴിവാക്കുക. ഇതാണ് തഖ്വ. വസ്തമി വത്താഅ, അതുപോലെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, ചില റിവായത്തുകൾ കാണാം ഹബശിയുൻ. വൈ തഅമ്മറ അലൈക്കും, നിങ്ങളുടെ മേൽ അധികാരത്തിൽ വന്നത് ഒരു അടിമയാണെങ്കിലും, അബസീനിയക്കാരനായ ഒരു അടിമയാണെങ്കിലും നിങ്ങളുടെ ബാധ്യത എന്താണ്? അസ്തമു വത്താഅ, അത് മുസ്ലിമീങ്ങളായ ഭരണാധികാരികളോടുള്ള ബാധ്യതയാണ്. അവർ പറയുന്ന കാര്യം കേൾക്കുക, അനുസരിക്കുക എന്നത്. അനുസരണം എന്ന് പറഞ്ഞാൽ ഫിൽ മഅറൂഫ്, തെറ്റല്ലാത്ത കാര്യത്തിനാണ്. തെറ്റ് ആര് കൽപ്പിച്ചാലും പാപം ഏതൊരാൾ കൽപ്പിച്ചാലും അനുസരിക്കാൻ അതനുസരിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഒരു മുസ്ലിമായ ഭരണാധികാരി ഒരു തിന്മ കൽപ്പിച്ചാൽ അയാളോട് ഇനി ഒരു അനുസരണവും പാടില്ല എന്നല്ല, മറിച്ച് ആ കാര്യത്തിൽ അയാളെ അനുസരിക്കാൻ പാടില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിൽ പെട്ടതാണ്, അതിൽ പ്രധാനപ്പെട്ടതാണ് മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ അനുസരിക്കുക എന്നത്. പല ഹദീസുകളിൽ ഇത് വന്നിട്ടുണ്ട്. അവർ നിങ്ങളോട് അനീതി പ്രവർത്തിക്കുന്ന, അതിക്രമം പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ നിങ്ങളുടെ മുതുകത്ത് മർദ്ദിക്കുന്ന, നിങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കുന്ന, പിശാചിന്റെ ഹൃദയവും മനുഷ്യന്റെ ശരീരവുമുള്ള, എന്റെ സുന്നത്തനുസരിച്ചല്ലാതെ വിധിക്കുന്ന മോശക്കാരായ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയുള്ളവർ വന്നാലും ശരി, നിങ്ങൾ എന്തു വേണം, അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ഇത് ആരുടെ നന്മക്ക് വേണ്ടിയാണ്? ഈ ലക്ഷക്കണക്കിന് വരുന്ന അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ, അവർക്ക് മോശം വരുത്തി ഒരാളുടെ മസ്ലഹത്തിന് വേണ്ടി അള്ളാഹു എന്തെങ്കിലും കൽപ്പിക്കുമോ? ഇല്ല. ഇതാരുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്? ജനങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. കാരണം അവർക്ക് എതിരിൽ ഇറങ്ങി പുറപ്പെടുക എന്നത് നാശമാണ്. അവരുണ്ടായത് കൊണ്ടുണ്ടാകുന്ന നന്മയാണ് അവർ നീങ്ങിപ്പോകുന്നതിനേക്കാൾ എത്രയോ നല്ലത്. എവിടെ ഭരണാധികാരികളുടെ അനീതി കണ്ട് ജനങ്ങൾ അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ, അവർക്ക് മുമ്പുണ്ടായതിനേക്കാൾ മോശമായ അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അരാജകത്വവും കൊലപാതകങ്ങളും കലാപങ്ങളും, ആർക്കും എവിടെയും കയറാം, എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. ഇത് അഹ്ലു സുന്നത്തിന്റെ ഉസൂലുകളിൽപ്പെട്ട കാര്യമാണ്. ഈ വിഷയത്തിൽ ഒരാൾ എതിർ പറഞ്ഞാൽ അവൻ അഹ്ലു സുന്നത്തിന് പുറത്താണ്, വേറെ ഏതെങ്കിലും ഒരു മസലയിൽ നമ്മളോട് എതിരായതുപോലെയല്ല. ചില വിഷയങ്ങളിൽ എതിരായ, ആയിരം മസലകളിൽ അവൻ നമ്മോട് യോജിച്ചാലും ശരി, ചില വിഷയങ്ങളിൽ എതിരായാൽ അവൻ നമ്മളും തമ്മിൽ മൻഹജിൽ വ്യത്യാസപ്പെടും, മാർഗത്തിൽ വ്യത്യാസപ്പെടും, അഹ്ലു സുന്നത്തിൽ പുറത്താകും. അതിൽപ്പെട്ടൊരു വിഷയമാണിത്. മുസ്ലിമീങ്ങളായ ഭരണാധികാരിക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുക എന്ന കാര്യം. ഭരണാധികാരികൾ കാഫറുകളാണെങ്കിലോ? അത് നമുക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സിറിയ എന്ന രാജ്യത്ത് അവിടുത്തെ കാഫർ എന്ന പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുള്ള നുസൈലിയായ അലി റളിയല്ലാഹു അൻഹു ഇലാഹാണെന്ന് വാദിക്കുന്ന ആൾക്കെതിരിൽ ജനങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, പാടില്ല, കാരണം നിങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല, അയാളെ മാറ്റി സുസ്ഥിരമായ സുരക്ഷിതമായ ഒരു ഭരണം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്കൊരു കൃത്യമായ നേതൃത്വമില്ല, മുസ്ലിമീങ്ങൾ തമ്മിൽ രക്തച്ചൊരിച്ചിലാണ് ഉണ്ടാവുക, നിങ്ങളുടെ എതിരാളികളാകട്ടെ സർവായുധ സജ്ജരാണ്, അതുകൊണ്ട് ക്ഷമിച്ചു നിൽക്കുക, ഇതാണ് നിലപാട്. അത് അവർ അത് അനുസരിക്കാതെ പലരും ഇറങ്ങി പുറപ്പെട്ടു. ഇന്നും അതിൻ്റെ നാശം അവസാനിച്ചിട്ടില്ല. അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസവും സമാധാനവും നിർഭയത്വവും തിരിച്ചു നൽകുമാറാകട്ടെ. ആമീൻ. ഇതാണ് ചുരുക്കി ഇതിൽ പറയാനുള്ളത്. ഭരണാധികാരി ആണ് ആദ്യം നന്നാവേണ്ടത്, അതുകൊണ്ട് ആദ്യം അത് ശരിയാക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുക എന്നത് അഹ്ലു സുന്നത്തിൽ നിന്ന് പിഴച്ചുപോയ ഖവാരിജുകളുടെ രീതിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പൊതുജനങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഭരണാധികാരികളാണ് അള്ളാഹു നമുക്ക് നൽകുക. മുസ്ലിമീങ്ങൾ അവരിൽ ഒരുപാട് പേർ യഹൂദി നസ്രാനികളുടെ സ്വഭാവത്തിനാണ് ഇന്നത്തെ കാലത്തുള്ളത്. അവർ പ്രതീക്ഷിക്കുന്നതാകട്ടെ ഉമറിന്റെ ഭരണവും, ഇതെങ്ങനെ നടക്കും? അത് നടക്കുകയില്ല. മുസ്ലിമീങ്ങളുടെ ആളുകളുടെ പൊതുസ്വഭാവം എങ്ങനെയാണ്, അതനുസരിച്ചുള്ള ഭരണാധികാരികളാണ് അള്ളാഹു അവർക്ക് കൊടുക്കുക. ജനങ്ങളിൽ നമ്മൾ നോക്കൂ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ചതിയുടെയും വഞ്ചനയുടെയും കൊലപാതകത്തിൻ്റെയും കാലുവാരലിൻ്റെയും ഒക്കെ കഥകളാണ് സാധാരണക്കാർക്കിടയിൽ നമ്മൾ കേൾക്കുന്നത്. അതങ്ങനെ തന്നെ നമുക്ക് ഭരണതലത്തിനും കാണാൻ കഴിയും, ഭരിക്കുന്നവരിലും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരുവൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാർഗം അബൂബക്കറിനെ എന്നറിൻ്റെയും മാർഗം പോലെ അല്ലല്ലോ, അവർ പോയ പോലെ അല്ലല്ലോ നിങ്ങൾ പോകുന്നത്. അലി ബിൻ അബി ത്വാലിബ് ചരിത്ര പ്രസിദ്ധമായ ഒരു മറുപടി അയാളോട് പറഞ്ഞു, كانت رعية أبي بكر وعمر أنا وأمثالي ورعيتي أنت وأمثالك. أبو بكر ليم عمر ليم قالت برجل نعم أنه بول الله ورعلم يند قالت برجل نرنا نيون أنه بول الله ورعلم. يند علي بن أبي طالب رضي الله عنه
മറുപടി പറഞ്ഞു എന്നാൽ അതുകൊണ്ട് ഇസ്ലാമിലെ ഇസ്ലാഹ് നന്മ വരുത്തുക, ശുദ്ധീകരിക്കുക എന്നത് വ്യക്തിയിലാണ് തുടങ്ങുക. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോക്കാൻ, അല്ലാതെ ഭരിക്കുന്നവർ കൊട്ടാരം ആദ്യം നന്നാക്കണം എന്നല്ല. ശരിയാണ്, കൊട്ടാരം നന്നായാൽ, ഭരണകൂടം നന്നായാൽ അതുകൊണ്ട് ഒരുപാട് ഖൈറുണ്ടാവും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, എനിക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇമാമിനോട്, ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് അനുകൂലമായി അവരെ നന്നാക്കാൻ പ്രാർത്ഥിക്കലാണ് എന്ത് ചെയ്യേണ്ടത്, മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ കുറിച്ച് മോശം പറയുക എന്നത് അത് ഷറിലേക്കുള്ള പോക്കാണ്. അവരെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും അവരെ കുറിച്ച് കേൾക്കുന്ന വാർത്തകളെല്ലാം അതേപോലെ വിഴുങ്ങാതിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം അവരെ കൊണ്ടുള്ള നന്മ അവരെ കൊണ്ടുള്ള ഷറിനേക്കാൾ എത്രയോ അധികമാണ്. ബുദ്ധിയുള്ള, ഉൾക്കാഴ്ചയുള്ള, ചിന്തയുള്ള ആളുകൾക്കേ അത് മനസ്സിലാവുള്ളൂ. പുറമേക്ക് കേൾക്കുന്ന, പുകമറകളിൽ വിശ്വസിക്കുന്ന, ഉൾക്കാഴ്ചയും ചിന്തയും ഇല്ലാത്ത, ഞാൻ തന്നെയാണ് എല്ലാ അറിവുള്ള ആൾ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് എളുപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് മുഴുവൻ വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് ഈ സമയം പോരാതെ വരും. ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മളത് വിവരിച്ചിട്ടുമുണ്ട്. അത് സൗകര്യമുള്ളവർ കേട്ട് മനസ്സിലാക്കുക. വഫഖനില്ലാഹു ഇയ്യാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കുക, ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, അടിമയായ ഒരാളാണ് നിങ്ങൾക്കെതിരിൽ ഭരണത്തിൽ വരുന്നതെങ്കിൽ പോലും. തഅമ്മറ എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചടക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ശരിയായ രൂപത്തിലല്ല വന്നത്, അടിമയുമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഖലീഫ ആകാൻ അടിമക്ക് പറ്റൂല, സ്വതന്ത്രനായിരിക്കണം. ഖലീഫയുടെ നിബന്ധനയിൽപ്പെട്ടതാണ് അയാൾ സ്വതന്ത്രനായിരിക്കണം എന്നത്. പക്ഷെ അടിമ വല്ല വിധേനയും പിടിച്ചടക്കി അയാളുടെ ഭരണം സ്ഥിരപ്പെട്ടു, പിന്നെ അനുസരിച്ചുള്ള പിന്നെ അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. അതാണ് സല്ലാസ്മയുടെ ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. കാരണം അതിലാണ് ദുനിയാവിലെ സമാധാനവും ശാന്തിയും ഉള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലാണ് ഈ ലോകത്തെയും പരലോകത്തെയും സമാധാനവും ശാന്തിയും ഉള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരുമിച്ച് നമ്മോട് പറഞ്ഞു. ഫൈന്നഹു മയ്യഅശ്മിൻകും, ചില റിവായത്തുകൾ ബഅദി എന്ന് കാണാം, എനിക്ക് ശേഷം നിങ്ങളിൽ ആരാണോ ജീവിക്കുന്നത്, ഫസയറാ, അവൻ കാണുന്നതാണ്, ഇഖ്തിലാഫൻ കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആരാണോ ഈ മലവെള്ളപ്പാറ്റിൽ പോലെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ അതിൽപ്പെട്ട് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നത്, ആരാണതിൽ വേരുകൾ ഉറച്ച വൻവൃക്ഷം കണക്കെ ഉറച്ചു നിൽക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ വന്നാൽ നമ്മൾ കിതാബിലും സുന്നത്തിലും തിരിച്ചു അതിലേക്ക് മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുക. ഫഅലൈക്കും, അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്താണ് നിങ്ങൾക്കന്ന് സ്വീകരിക്കാനുള്ളത്, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വസുന്നതി അൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖുലഫായിന്റെ ശരീരമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എന്റെ പിന്നാലെ വരുന്ന സഹാബത്ത്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത്, അവരുടെ പ്രത്യേകത എന്താണ്? അർ റാഷിദീൻ, അവർ നേരായ മാർഗത്തിൽ സഞ്ചരിച്ചവരാണ്. അൽ മഹ്ദിയീൻ, അള്ളാഹു സന്മാർഗമേകിയവരാണവർ. അബ്ദു അലൈഹ ബിൻ നവാജി, നിങ്ങൾ അത് എന്ത് ചെയ്യുക? അബ്ദു അലൈഹ, മുറുകെ കടിച്ചു പിടിക്കുക, ബിൻ നവാജി, അണപ്പല്ലുകൊണ്ട്. ചില വിവാഹത്തിൽ കാണാം തമസ്സക്കൂബിഹ, നിങ്ങളത് മുറുകെ പിടിക്കുക, വാബു അലൈഹ ബിൻ നവാജി, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. അതാണ് മുൻഗാമികളുടെ മാർഗം. ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ലവരായ ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. അവരാണ് ഖുർആനും സുന്നത്തും ഏറ്റവും നന്നായി മനസ്സിലാക്കിയവർ. അവരെ പോലെ ഖുർആനും സുന്നത്തും നന്നായി ഒരാൾക്കും മനസ്സിലായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല ബിദഅത്തിൻ ബലാല, എല്ലാ ബിദഅത്തും ബലാലത്താണ്, ദുർമാർഗമാണ്. ചില വിവാദികൾ കാണാം, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ വ കുല്ല ബിദഅത്തിൻ ബലാല വ കുല്ല ബലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതുതായി ഉണ്ടായതും ബിദഅത്താണ്, ബിദഅത്തെല്ലാം ദുർമാർഗമാണ്, ദുർമാർഗമെല്ലാം നരകത്തിനാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത ഒരു പുതിയ വിശ്വാസമോ ഒരു പുതിയ കർമ്മമോ ദീനിൽ ഉണ്ടാക്കുക എന്നത് അതിനാണ് ബിദഅത്ത് എന്ന് പറയുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിലക്കിയതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിനെതിരാണ്. കാരണം ആ ഷഹാദത്ത് സാക്ഷ്യം വഹിച്ചവൻ അള്ളാഹുവിനെ നബി പഠിപ്പിച്ചതുപോലെ ആരാധിക്കാൻ പാടുള്ളൂ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയച്ചത് അള്ളാഹിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ്. അതിനെതിരായത് ചെയ്യുക എന്നത് ബിദ്അത്താണ്. ഹറാമുകളെക്കാൾ കടുത്തതാണ് ബിദ്അത്ത് എന്നത്. കാരണം ഹറാമ് ചെയ്യുന്നവന് ഞാൻ ഹറാമാണ് ചെയ്യുന്നത് എന്ന ചിന്ത ഉണ്ടാവും, അവൻ നാളെ തൗബ ചെയ്തേക്കാം. ബിദ്അത്ത് ചെയ്യുന്നവനോ ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അന്തിമ വസീയത്തുകളിൽ ഒന്നിൽ നബി ഇത് പറഞ്ഞെങ്കിൽ ഇതിന്റെ ഗൗരവം എത്ര. ഇപ്പൊ ഇതാ നബി ദിനം വരാൻ പോകുന്നു, ബിദ്അത്തുകളിൽ ഒന്നാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ അവിടുത്തെ ഏറ്റവും നന്നായി സ്നേഹിച്ച സഹാബത്തോ അള്ളാഹു തആല റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. അവർക്കത് അറിയില്ല, അവർ അത് ശീലിച്ചിട്ടില്ല. ഇസ്ലാമിലെ ആദ്യത്തെ മൂന്ന് തലമുറക്ക് അത് പരിചയമില്ല. പിൽക്കാലത്ത് ഷീഇകളിലെ തന്നെ ഏറ്റവും പഴച്ച ഒരു വിഭാഗം ഉബൈദിയ ഷീഇകളിൽ നിന്നാണ് ഇത് ആദ്യം വന്നത്. അള്ളാഹുലോ പരലോകത്തിലോ ഒരു തുടക്കത്തിലോ പുനരുദ്ധാനത്തിലോ ഖിയാമത്ത് നാളിലോ ഒന്നും വിശ്വാസമില്ലാത്ത ഉബൈദി ഷീഇകൾ അവരാണ് ഇത് ഉണ്ടാക്കിയത്. ബാത്തിനി ഷീഇകൾ, ബാത്തിനിയാക്കൾ എന്നറിയപ്പെടുന്ന തനി ഇസ്ലാം നിന്ന് പുറത്തുപോയവരാണ്. ഇസ്ലാം വാദിക്കുക മാത്രം ചെയ്ത ആളുകൾ അവരുണ്ടാക്കിയതാണ്. പിന്നീട് മുസ്ലിമീങ്ങൾ അത് പുണ്യമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടത്തും. നല്ലതല്ലേ, നല്ലതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിച്ചു തരണം, എനിക്ക് പുതിയ നല്ലതുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ആർക്കുണ്ടാക്കിക്കൂടെ? അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കിയ ദീനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വസിയത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ അവരെക്കുറിച്ച് നല്ലത് പറയുക, അവരെക്കുറിച്ച് മോശമായത് പറയാതിരിക്കുക. അവരെ കേൾക്കുകയും അനുസരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കാത്ത മുസ്ലിമീങ്ങൾ, എനിക്കങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിൽ കരുതണം. അതുപോലെ ബിദ്അത്തുകളെ സൂക്ഷിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളിൽ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ സഹാബത്തും പഠിപ്പിച്ച മാർഗത്തിലേക്ക് തിരിച്ചു പോകും. ഇതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. വഫഖനില്ലാഹു ഇയ്യാ. അടുത്ത ഹദീസ്. عن معاذ بن جبل رضي الله تعالى عنه قال قلت يا رسول الله أخبرني بعمل يدخلني الجنة ويباعدني من النار. معاذ بن جبل مهانا يا صحابي صحابة غير علم دائرنا صحابي مفتي أنجل تعالى وآيست ما أترم اللفور معاذ مرنا بطير رضي الله عنه نعلى قيامة نعلي فندن مار كلاوركم من بالورمنا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മഹാനാണ് മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബിർനി ബി അമലി യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി അനിന്നാർ. എനിക്കൊരു അമൽ പറഞ്ഞു തരൂ നബിയെ, എനിക്കൊരു പ്രവർത്തനം പഠിപ്പിച്ചു തരൂ. യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, വയുബാഇദുനി അനിന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു പ്രവർത്തനം. കാരണം നല്ല ചോദ്യം. കാരണം അള്ളാഹു ആകാശഭൂമികളെ പടച്ചതും അവൻ്റെ കിതാബുകൾ അവതരിപ്പിച്ചതും അവൻ്റെ റസൂലുകൾ അയച്ചതുമെല്ലാം നമ്മൾ ഈ മാർഗത്തിലേക്ക് പോകാനാണ്. സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലെത്തുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. വഫഖനില്ലാഹു ഇയ്യാക്കും. ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഖദ് സഅൽത അൻ അളീം, മുആദെ താങ്കൾ ചോദിച്ചിട്ടുള്ളത് അൻ അളീം, മഹത്തരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ വഇന്നഹു ലയസീറുൻ അലാ മൻ യസറഹു അല്ലാഹു തആല അലൈഹി, വഇന്നഹു ലയസീർ, അത് എളുപ്പമാണ്. ആർക്ക്? അലാ മൻ യസറഹു അല്ലാഹു തആല അലൈഹി, അല്ലാഹു എളുപ്പമാക്കി കൊടുത്തവന് എളുപ്പമാണ്. അല്ലാഹു സ്വർഗത്തിനു വേണ്ടി പടച്ചവർക്ക് അതിലേക്കുള്ള അമലായിരിക്കും അവൻ ചെയ്യുക, അത് അവൻ എളുപ്പമായി ചെയ്യും. അല്ലാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ തൗഫീഖും. എന്താണ് നീ ചെയ്യേണ്ടത്? تعبد الله لا تشرك به شيئا. ഒന്നാമതായി تعبد الله, നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. لا تشرك به شيئا, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുക. ഇബാദത്തിന്റെ, ആരാധനയുടെ ഒരംശവും റബ്ബല്ലാത്തവർക്ക് കൊടുക്കരുത്. ഒരു വലിയനോ ഒരു നബിക്കോ ആർക്കും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ ഇസ്ലാം എന്ന് പുറത്താണ്, ശിർക്കാണ് ചെയ്യുന്നത്. അല്ലാഹു ഒരിക്കലും അത് കൊടുക്കുകയില്ല. സ്വർഗം ഹറാമായി തീരും. വലഅയാദു ബില്ലാ. വതുഖീമുസ്സലാത, നീ നിസ്കാരം നിലനിർത്തുക. അഞ്ചു നേരത്തെ നിസ്കാരമാണ് ഉദ്ദേശം, ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം. അത് ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വതുഅതിയ സകാത്ത്, നീ സകാത്ത് കൊടുക്കുക. സ്കാരത്തിൻ്റെ കൂടെ അള്ളാഹു ഒരുപാട് തവണ ചേർത്തി പറഞ്ഞിട്ടുള്ള സകാത്ത്, അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ കൊടുക്കേണ്ട അളവിൽ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കുക. വതസൂമു റമദാന, നീ റമദാനിൽ നോമ്പ് നോക്കുക. വർഷത്തിൽ ഈ പവിത്രമാക്കപ്പെട്ട അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ച മഹത്തായ മാസത്തിൽ നോമ്പെടുക്കുക. എളുപ്പം ചെയ്യാവുന്ന പ്രവർത്തനമാണ് ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം. ഏറെ എളുപ്പം, ഒരു പ്രയാസവും അതിലില്ല. പ്രയാസമുള്ളവർക്കാകട്ട് അള്ളാഹു ഒരുപാട് ഇളവുകളും നൽകിയിരിക്കുന്നു. വതഹജ്ജുൽ ബൈത്ത്, നീ അള്ളാഹുവിൻ്റെ ബൈത്തിലേക്ക് ഹജ്ജിന് ചെല്ലണം. അഥവാ സാധിക്കുമെങ്കിൽ നിനക്ക് നീ ഹജ്ജ് ചെയ്യണം. അത് എപ്പോഴാണ്, എത്ര തവണയാണ് നിർബന്ധം? ജീവിതത്തിൽ ഒരു തവണ മാത്രം. ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ അദുല്ലുക, ഓ മുആദേ, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതിലുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ. ഇവിടെ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞതൊക്കെ നിർബന്ധമായതാണ്. ഇനി നിനക്ക് ഇതിലധികം വർദ്ധിപ്പിക്കാൻ, ഇതിൽ സംഭവിച്ച പോരായ്മകൾ നികത്താൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അവന്റെ ഇഷ്ടം നേടാൻ സുന്നത്തായ പല അമലുകളുമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി ചോദിക്കാൻ, നിനക്ക് പറഞ്ഞു തരട്ടെയോ. അത് താലീമിൻ്റെ, അധ്യാപനത്തിൻ്റെ മഹത്തായ ശൈലിയാണ്. പറഞ്ഞുതരട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനല്ല. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. നേരത്തെ ഫർദായ നോമ്പ് പറഞ്ഞെങ്കിൽ കൂടുതൽ സാധിക്കുമെങ്കിൽ ചെയ്യുക. നോമ്പ് ജുന്നത്താണ്, പരിചയമാണ്. എന്തിൽ നിന്നുള്ള പരിചയമാണ്? നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന പരിചയമാണ്. അതുപോലെ പാപങ്ങളിൽ നിന്ന് നിന്നെ അകറ്റുന്ന പിശാചിൻ്റെ സഞ്ചാരം, നിന്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കുന്ന പിശാചിൻ്റെ സഞ്ചാരം കുടുക്കിക്കളയുന്ന, അവൻ്റെ ദുർബോധനത്തിൽ നിന്ന് നിനക്ക് സംരക്ഷണം നൽകുന്ന പരിചയാണ് നോമ്പ്. വസ്സദഖത്തു, പിന്നെ സദഖയാണ്. സദഖ ദാനധർമ്മങ്ങൾ, അതെന്ത് ചെയ്യും? തുതുഫി ഉൽ ഖതീഅ, പാപത്തെ കെടുത്തിക്കളയും. കമാ യുതുഫി ഉൽ മാഉ അന്നാറ, വെള്ളം തീയെ കെടുത്തിക്കളയുന്നതുപോലെ. ഇതിനെ നമുക്ക് മനസ്സിലാക്കാം, തെറ്റുകളും പാപങ്ങളും എന്നത് കൽബിൽ കത്തുന്ന തീയാണത്. നാളെ പരലോകത്താകട്ടെ യഥാർത്ഥത്തിൽ നിന്നെ കരിച്ചു കളയുന്ന തീയായി അത് മാറും. പാപങ്ങൾ, അതിന് ചൂടാണുള്ളത്. എന്നാൽ നന്മകൾക്ക് കുളിർമയാണുള്ളത്. അത് എൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. സദഖത്തു, ദാനധർമ്മങ്ങൾ, തുതുഫിഉൽ ഖതീഅത കമാ യുതുഫിഉൽ മാഉൻ നാർ, തീയെ വെള്ളം കെടുത്തിക്കളയുന്നത് പോലെ പാപങ്ങളെ കെടുത്തിക്കളയും. സലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈൽ, സലാത്തുർ റജുലി, അതുപോലെ ഒരുവന്റെ നിസ്കാരം, ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളകത്ത് വെച്ച്. എന്ന് പറഞ്ഞാൽ രാത്രിയുടെ തുടക്ക സമയത്തല്ല, മറിച്ച് രാത്രിയുടെ ഉൾഭാഗം, അപ്പോൾ എണീച്ച് നിസ്കരിക്കുക എന്നത്, പ്രത്യേകിച്ച് അവസാന സമയത്ത് സുബ്ഹിനോടടുത്ത സമയത്ത് നിസ്കരിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇതൊക്കെ നന്മയുടെ താക്കോലുകളാണ്. നോമ്പും സദഖയും രാത്രി നമസ്കാരവുമെല്ലാം. സുമ്മത്തല, എന്നിട്ട് അവിടുന്ന് ആയത്ത് ഓതി, സൂറത്ത് സജ്ദയിലായിട്ട്, തതജാഫ ജുനൂഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറ്റി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. തതജാഫ ജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ വിട്ടകലും. അഥവാ അവർ എഴുന്നേൽക്കും, അനിൽ മദാജിഇ, അവരുടെ ഉറങ്ങുന്ന വിരിപ്പുകളിൽ നിന്ന്. യദഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഖൗഫം വതമഅൻ, അവരുടെ ശിക്ഷയെ ഭയന്നുകൊണ്ടും അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും. സ്വയം മാറുന്നു, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ് അവർ. പല കാലമുനസ്സും കുറച്ചായും, ഒരു നഫ്സിനും ഒരാൾക്കും അറിയില്ല കൺകുളിർമയേകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അവന് വേണ്ടി സ്വർഗത്തിൽ മറച്ചു വെച്ചിട്ടുള്ളത് എന്ന്. അവൻ ഇതുവരെ കണ്ടിട്ടില്ല. ജിതാമ്പിമാക്കാണ് ഞങ്ങൾ അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ഇതുപോലെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. സുമ്മഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഉഖ്ബിറുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, ബിറാസിൽ അംരി
വഅമൂദിഹി വദിർവതു സനാമിഹി റസുൽ അമർ എന്താണെന്ന്. റസുൽ അമർ എന്നാൽ തലസ്ഥാനത്ത് നിൽക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഅമൂദിഹി അതുപോലെ അതിൻ്റെ തൂൺ. വദിർവതു സനാമിഹി, ദിർവ എന്ന് പറഞ്ഞാൽ അറ്റത്ത്, സനാം എന്നാൽ മുകളിലുള്ളത്, കാരണം അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാര്യം എന്താണെന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതിൻ്റെ തൂണും അതുപോലെ അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാര്യവും എന്താണെന്ന് ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, മുആദ് പറഞ്ഞു അതേ നബിയെ അല്ലാഹുവിൻ്റെ റസൂലെ അറിയിച്ചു തന്നാലും. ഖാൽ, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, റസൂൽ അമരിൽ അൽ ഇസ്ലാം വഅമൂദുഹു സ്സലാഹ് വദിർവതു സനാമിഹി അൽ ജിഹാദ്. റസൂൽ അമർ അൽ ഇസ്ലാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ, അടിസ്ഥാന കാര്യം എന്നാൽ അത് ഇസ്ലാമാണ്, ഈ ദീനാണ്. വഅമൂദുഹു ഈ ദീനിന്റെ തൂൺ എന്നാൽ, ഒരു കൂടാരം കെട്ടിയെങ്കിൽ അത് നിലനിൽക്കുന്ന അതിൻ്റെ തൂൺ ഉണ്ടെങ്കിൽ അതെന്താണ്? അസ്സലാ, സംസ്കാരം. സംസ്കാരമില്ലെങ്കിൽ ഈ ദീനില്ല, തകർന്നു വീഴും, ഒരുവന്റെ ദീൻ ഇല്ലാതായിരിക്കും. വദിർവത്തു സനാമി, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം അത് ജിഹാദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിലുള്ള ശറഈയായ യഥാർത്ഥ യുദ്ധം, അതാണ് ജിഹാദ് എന്നാൽ. ഏതെങ്കിലും വിധ്വംസക സംഘങ്ങളോ ഭീകരവാദികളോ കാട്ടിക്കൂട്ടുന്ന മോശം പ്രവർത്തികളോ തോന്നിവാസങ്ങളോ ക്രൂരതകളോ അല്ല. ഈ യഥാർത്ഥ ഇസ്ലാമിക യുദ്ധം എന്നാൽ അത് ഇസ്ലാമിൻ്റെ പ്രശസ്തി ഉയർത്തുന്നതും ഇസ്ലാമിനെ നല്ല പേരുണ്ടാക്കുന്നതും ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാകുന്നതുമാണ്. കാരണം ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടല്ലാതെ ഇസ്ലാമിൻ്റെ യുദ്ധമില്ല. എന്നാൽ അതിനെതിരായ ബിദഅത്തിൻ്റെ ജിഹാദ് എന്ന് വിളിപ്പേരുള്ള സ്ഫോടനങ്ങളും ചാവേർ സ്ഫോടനങ്ങളും ഒക്കെ ഇസ്ലാമിന് മോശപ്പേരുണ്ടാക്കുന്ന, ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ അകറ്റുന്ന, മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കിക്കുന്ന കാര്യമാണ്. അങ്ങനെ രണ്ടുമുള്ള വ്യത്യാസം. ഇസ്ലാമിലെ യഥാർത്ഥ യുദ്ധം കൊണ്ട് ഇസ്ലാമിന് എന്തുണ്ടായിട്ടില്ല, യാതൊരു കുഴപ്പവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെയും പിൽക്കാലത്തുള്ള മുസ്ലിമീങ്ങളായ ഭരണാധികാരികളുടെ നേതൃത്വത്തിലുണ്ടായ യഥാർത്ഥ യുദ്ധങ്ങൾ പോലെ. ഇതാണ്, ഇത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉഖ്ബിറുക ബിമിലാഖി ദാലിക കുല്ലിഹി, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, ബിമിലാഖി ദാലിക കുല്ലിഹി, അതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു കാര്യം, ഇതിനെല്ലാം ഒതുക്കുന്ന ഒരു കാര്യം. ഖുൽതു ബലാ യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിച്ചെന്നാൽ. ഫഅഖദ ബിലിസാനി, റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടെ നാവ് പിടിച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, കുഫ് അലൈക ഹാദ, ഇത് നീ പിടിച്ചു വെച്ചോളൂ, നിയന്ത്രിച്ചോളൂ. ഖുൽതു, ഞാൻ ചോദിച്ചു, മുആദ് പറയുന്നു, ഞാൻ ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, വഇന്നാ ലമുആഖദൂന, ഞങ്ങൾ പിടിച്ച് ശിക്ഷിക്കപ്പെടുമോ, ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമോ, ബിമാന തകല്ലമുബേ, സംസാരിക്കുന്നതിൻ്റെ പേര്, വായ്വാക്ക് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകിലക ഉമ്മുക്ക്, അതൊരു പ്രയോഗമാണ്, പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾക്ക് യോജിച്ച പ്രയോഗമല്ല എന്നർത്ഥത്തിൽ പറയുന്ന ഒരു വാക്കാണ്. വഹൽ യകുബ്ബു നാസ ഫിന്നാരി, ജനങ്ങളെ നരകത്തിൽ വീഴ്ത്തുമോ, അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലായിക്കൊണ്ട്, അഥവാ മുഖം കുത്തി നരകത്തിൽ ജനങ്ങളെ വീഴ്ത്തുമോ, ഔഖാൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാ മനാഖിരിഹിം, മൂക്കുകുത്തി ജനങ്ങളെ വീഴ്ത്തുമോ. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആൾക്ക് സംശയമാണ് മുഖം കുത്തി വീഴ്ത്തുമോ അല്ല മൂക്ക് കുത്തി വീഴ്ത്തുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസിന്റെ വാക്കുകളിൽ പോലും അവർ ശ്രദ്ധിക്കും, സംശയമുണ്ടെങ്കിൽ രണ്ടും പറയും. ഇങ്ങനെ ജനങ്ങളെ വീഴ്ത്തുമോ, ഇല്ല ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ. ജനങ്ങളെ മൂക്കുകുത്തി അല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, ഈ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാകും ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പാലിക്കാൻ നമ്മെ സഹായിക്കും നാവ് നിയന്ത്രിച്ചാൽ. കാരണം ശരീരത്തിലേറെ സ്വാധീനമുള്ള അവയവങ്ങളിലൊന്നാണ് നാവ്. ഹൃദയം കഴിഞ്ഞാൽ നാവിന് ഏറെ പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാളുടെയും ഈമാൻ നേരെ നിൽക്കുകയില്ല അവന്റെ ഹൃദയം നേരെ നിൽക്കാതെ, ഹൃദയം നേരെ നിൽക്കുകയില്ല അവന്റെ നാവ് നേരെ നിൽക്കാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നാവ് നേരെയാക്കുക,
അള്ളാഹു എന്റെ നാവ് നേരെയാക്കി തരണേ, അള്ളാഹു നമ്മുടെയൊക്കെ നാവുകൾ സജാദിലാക്കി തരുമാറാകട്ടെ. അതോടെ ഹൃദയം നേരെയാവും, ഹൃദയം നേരെയായാൽ ഈമാൻ നേരെയാവും. ഇത് രണ്ടും നേരെയാകാതെ ഈമാൻ നേരെയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്ന അല്ലാഹ കുല്ലഹാ തുകഫ്ഫിറു ലിസാൻ. ഓരോ ദിവസവും അവയവങ്ങളെല്ലാം നാവിനോട് കേണു പറയും. ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഞങ്ങളെല്ലാം നിന്നെ പോലെയാണ്. നീ നേരെയാ, ഞങ്ങൾ നേരെയാവും. നീ വളഞ്ഞാ, ഞങ്ങളൊക്കെ വളയും. ഇത് എല്ലാ ദിവസവും അവയവങ്ങൾ നാവിനോട് പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നന്നായി സൂക്ഷിക്കുക, നാവ് നിയന്ത്രിക്കുക എന്നത് പ്രവർത്തനങ്ങളെ നന്നാക്കാൻ സഹായിക്കും. എന്താണ് അതിനുള്ള പ്രതിഫലം? അതിന്റെ പിന്നാലെ നടക്കുന്ന എന്താണ്? യുസ്ലിഹ് ലക്കും അഅ്മാലക്കും. അല്ലാഹുവിനെ മുഅ്മിനുകളെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ നാവ് നേരെയാക്കുക, നിങ്ങൾ നേരായ വാക്ക് പറയുക. യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരാക്കി തരും. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരാക്കി തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തുകൾ നമ്മൾ പാലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ മരണം വരെ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മഅസിക ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا وجعله الوارث منا وجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.